ലോകമെമ്പാടും ഈ സമയത്ത് ഗ്രേസ് കമ്മ്യൂണിറ്റി ടി വി എന്ന വെബ്സൈറ്റിലൂടെയും ടെലിവിഷൻ ചാനലുകളിലൂടെയും ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വെങ്ങാനൂരിനടുത്ത് ഒരു സ്ഥലത്ത് നിന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഇവിടെ ഇന്ന് തടിച്ചുകൂടിയിരിക്കുന്ന ആയിരങ്ങൾ ദൈവിക ജീവനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ടെലിവിഷൻ പ്രേക്ഷകരെയും ഈ നടക്കുന്ന വലിയ ആത്മീയ സംഗമത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്നുള്ള വചന കേൾവിക്കായി നമ്മൾ മൂവ് ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ ഒരു തീമാണ് ഞാൻ പ്രധാനമായിട്ട് എടുക്കുന്നത്. ഇവിടെ നിന്നപ്പോൾ യേശു പറഞ്ഞു, യേശുവിലുണ്ടായിരുന്ന ജീവനെ പലരും സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവിലുണ്ടായിരുന്ന ജീവനെ പലരും സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ജീവനെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് പ്രധാനമായിട്ട് ഇപ്പം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പരാമർശങ്ങളും മറ്റും നടത്തുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ കുറച്ച് പരാമർശങ്ങൾ വേഗത്തിൽ നടത്തുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പ്രധാനമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ചിന്തകൾ. ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഞാൻ ആരംഭത്തിലൂടെ വായിക്കും. 3:15, 3:16, 3:36, 5:24, 5:39, 5:40, 5:41, ഈ വാക്യങ്ങളെല്ലാം നമ്മളിവിടെ വായിക്കുകയാണ്. സോ ടേൺ വിത്ത് മീ ടു ജോൺസ് ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ നമ്പർ 1:4. യോഹന്നാന്റെ സുവിശേഷം 1 നാലാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ വന്നാട്ടെ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു,
ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു.
അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു.
വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു,
വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു,
ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല,
ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഈ വാക്യത്തിൽ നിങ്ങളൊന്ന് കണ്ടാട്ടെ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശുവിനെയാണ് ഇവിടെ അവനിൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ആ വാക്കിന് വിവരണം തരാം. അവിടുത്തെയിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ ജീവൻ കൊടുത്താണ് മനുഷ്യനെ ദൈവം ആദിയിൽ തന്നെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തിയിൽ ഒന്നാം മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവന്റെ മൂക്കിൽ ജീവശ്വാസം ദൈവം ഊതിയപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയുടെ ഉടമസ്ഥനായി തീർന്നത്, ജീവനുള്ള ദേഹിയായി തീർന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ജീവാംശം പ്രവേശിച്ചപ്പോഴാണ് ഈ ജീവാംശത്തോടുകൂടെ മനുഷ്യൻ ജീവനുള്ളവനായി മാറിയത്. മനുഷ്യനിൽ അന്ന് പ്രവേശിച്ച ആ ജീവാംശം മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, മനുഷ്യനിലെ ആത്മാവായിരുന്നു. അത് ആ വാക്യത്തിൽ കാണുന്നു. ഒന്നുകൂടെ ആ നാലാം വാക്യം ഒന്ന് വായിച്ചു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു,
ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു,
ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ വെളിച്ചം ദൈവം മനുഷ്യന് കൊടുത്തത് ആത്മാവിലായിരുന്നു, ഈ വെളിച്ചം ആത്മാവായിരുന്നു. അത് രണ്ടിനും തെറ്റില്ല. അത് രണ്ടും നിങ്ങൾക്ക് കൂടുതൽ ആശയം കിട്ടുമെങ്കിൽ അത് രണ്ടും എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. യേശുവിൽ ദൈവത്തിൽ ഉണ്ടായിരുന്ന ഒരു ജീവനാണ് ഒന്നാം മനുഷ്യന് തന്നെ ദൈവം കൊടുത്തത്. ആ ജീവനോട് കൂടെയാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. അതാണ് ആ വാക്യത്തിൽ കാണുന്നത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, മനുഷ്യൻ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യരുടെ വെളിച്ചം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആത്മാവിനെയാണ്. ജീവശ്വാസം ഊതിയോടുകൂടിയാണ് ആത്മാവുള്ള മനുഷ്യൻ ഉണ്ടായത്. ആ വാക്യത്തിൽ നിങ്ങൾക്ക് പറയുന്ന ആശയം കൂടുതൽ ഇപ്പം മനസ്സിലാകും എന്ന് ചിന്തിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തൻ്റെ ജീവനെയാണ് ദൈവം അവൻ്റെ ഉള്ളിലേക്ക് അയച്ചത്. എന്നാൽ പാപത്തിൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് ഈ ജീവനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിലൂടെ പിന്നെയും ഈ ജീവനെ പുനരുദ്ധരിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയത്. കരങ്ങളെ അടിച്ചുകൊണ്ട് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തി. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? കരമൊന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് കരമൊന്ന് അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം മനുഷ്യന്റെ വിളക്കായി അല്ലെങ്കിൽ മനുഷ്യനിൽ ആക്റ്റീവായി ദൈവം ഒരു ജീവനെ കൊടുത്താണ് അയച്ചിരുന്നത്. ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. ഈ ജീവനുള്ള മനുഷ്യനായിരുന്നു ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ ജീവനുള്ള മനുഷ്യനിൽ നിന്നാണ് ആ ജീവനെ സാത്താൻ അപഹരിച്ചു കളഞ്ഞത്. ഹല്ലേലൂയ. ഈ ജീവൻ അന്ന് മനുഷ്യൻ പ്രാപിച്ചത് ഒന്നും ചെയ്തിട്ടല്ല, പിന്നീട് യേശുവിലൂടെയും ഈ ജീവനെ സ്വീകരിക്കുന്നതും ഒന്നും ചെയ്തിട്ടല്ല. അന്ന് ദൈവം അത് കൊടുക്കുകയായിരുന്നു, ഇന്നും ദൈവം അത് കൊടുക്കുകയാണ്. മനുഷ്യന്റെ ആദത്തോട് അനുവാദം ചോദിച്ചിട്ടല്ല ഈ ജീവനെ കൊടുത്തത്, നിങ്ങളോടും അനുവാദം ചോദിച്ചിട്ടല്ല ഈ ജീവനെ കൊടുക്കുന്നത്. ആദത്തിൽ ജീവനെ കൊടുത്തു, വിശ്വസിക്കുന്ന നിങ്ങൾക്കും അതേ ജീവനെ തന്നു. താഴേക്ക് അത് വിശദീകരിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 1:4 മനുഷ്യരുടെ വെളിച്ചമായിരുന്ന ജീവൻ എന്ന പ്രയോഗമാണെങ്കിൽ പിന്നീട് യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോ ആ ജീവന്റെ ഇപ്പുറത്തൊരു പദവും കൂടെ ഇടുന്നുണ്ട്. എന്താ പദം എന്നറിയോ? നിത്യജീവൻ. ചേർന്ന് പറഞ്ഞാട്ടെ, നിത്യജീവൻ. കരങ്ങളെ ഒന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, നിത്യജീവൻ. ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? നിത്യജീവൻ. ഹല്ലേലൂയ. 3:15 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവിടുത്തെ വിശ്വസിക്കുന്നവർക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, 3:15, 3:50, അവനിൽ വിശ്വസിക്കുന്ന ഏവനും
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ
തന്റെ ഏകജാതനായ പുത്രനെ.
അപ്പൊ ദൈവം തന്റെ ഏകജാതനായ പുത്രനെയും ഭൂമിയിലേക്ക് അയച്ചതിന്റെ പിന്നിലെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം ഇതായിരുന്നു, പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവിലുള്ള ഈ ജീവനെ എല്ലാവരും സ്വീകരിക്കുക. ഹല്ലേലൂയ. നിത്യജീവന്റെ അവകാശികളാക്കി എന്നെയും നിങ്ങളെയും തീർക്കുവാൻ വേണ്ടിയാണ് പുത്രനെ അയച്ച് ഈ ജീവനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നത്. അതാണ് വാക്യത്തിൽ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ. എന്നോട് ചേർന്ന വാക്യം അറിയാവുന്നവരൊന്ന് കരങ്ങളെ ഒന്ന് ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ്, ആ രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ്, തന്റെ ഏകജാതനായ, ഒന്ന് ചേർന്ന് പറഞ്ഞ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും
നശിച്ചു പോകാതെ
നിത്യജീവനെ പ്രാപിക്കേണ്ടതിന്
ദൈവം അവനെ
നൽകുവാൻ തക്കവണ്ണം
ലോകത്തെ സ്നേഹിച്ചു.
കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറയുക,
എന്നെ സ്നേഹിച്ചു.
ഹല്ലേലൂയ. അപ്പൊ ഈ വാക്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, തന്റെ ഏകജാതനായ പുത്രനെ തന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ ജീവനെ നിങ്ങളും ഞാനും സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. ആദം പാപം ചെയ്തപ്പോൾ ഈ ജീവൻ ആ നഷ്ടപ്പെട്ടതെങ്കിൽ യേശുവിനെ അയച്ചതിലൂടെ ദൈവം പുനരുദ്ധരിച്ചത് അതേ ജീവനായിരുന്നു. അതാ 3:16, 15 നമ്മൾ വായിച്ചു. 3:15 ഒന്ന് വായിച്ചു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും
നിത്യമായ ജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ.
എങ്ങനെയാ? വിശ്വസിച്ചോണ്ട്, പുത്രനിൽ വിശ്വസിച്ചോണ്ട് നിത്യമായ ജീവൻ. എന്നോട് ചേർന്നെന്ന് പറഞ്ഞു, പുത്രനിൽ വിശ്വസിച്ചോണ്ട് നിത്യമായ ജീവൻ ഞാൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം യേശുവിനെ എനിക്ക് വേണ്ടി താണഭൂമിയിലേക്ക് അയച്ചത്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തേ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ താണഭൂമിയിലേക്ക് അയച്ചതിന്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്തായിരുന്നു ആ ഉദ്ദേശം എന്നറിയോ? പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന്. ഇനി താഴേക്ക്, യേശു വന്ന് എന്തിനാണ്, യേശു വന്നപ്പോ എന്താ പറഞ്ഞത്, ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ ഞാൻ കൂടുതൽ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 10 യോഹന്നാന്റെ സുവിശേഷം 10:10 വാക്യം ഒന്ന് ദയവായി ശ്രദ്ധിച്ചാട്ടെ. John 10:10 മോഷ്ടിപ്പാനും അറുക്കുവാനും
മുടിക്കുവാനുമല്ലാതെ
കള്ളൻ വരുന്നില്ല
അവർക്ക് ജീവൻ ഉണ്ടാകും.
ഹല്ലേലൂയ. പിശാച് വന്നത് എന്തിന്, കർത്താവ് വന്നത് എന്തിന്? അതായി വാക്യം 10:10, യോഹന്നാൻ 10:10. അടിവരയിടേണ്ടവർ അടിവരയിട്ടു, ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചു. എന്തിനാ യേശു വന്നേ? മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും അല്ലാതെ
കള്ളൻ
വരുന്നില്ല. കള്ളൻ അന്ന് വന്നത് മോഷ്ടിക്കാനാ കേട്ടോ. ഏദനിൽ കള്ളം വന്നത് മോഷ്ടിക്കാൻ വേണ്ടിയാ. എന്താ മോഷ്ടിച്ചോണ്ട് പോയത്? ദൈവം കൊടുത്തതാ മോഷ്ടിച്ചേ. എന്നതായിരുന്നു ദൈവം കൊടുത്തേ? ദൈവിക ജീവൻ. ജീവൻ കൊടുത്ത ജീവനുള്ള ദേഹിയാക്കി തീർത്തേ. ആ ജീവനെയാണ് ദൈവം മനുഷ്യന് പിന്നെയും ഉദ്ധരിച്ചു കൊടുക്കുവാൻ വേണ്ടി യേശുവിനെ താണഭൂമിയിലേക്ക് അയച്ചത്. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. പിശാച് വന്നത് അറുക്കാനും മുടിക്കാനും. ആ വാക്യം ഒന്നുള്ളത് വായിച്ചു മോനെ.
മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും.
ആ പിശാച് വന്നത് മോഷ്ടിപ്പാനും
അറുപ്പാനും
അറുക്കാനും
മുടിപ്പാനും അല്ലാതെ
മുടിക്കാനും. ഓ, അത് മൂന്നും ഒന്ന് ശ്രദ്ധിച്ച്, മോഷ്ടിക്കുക, അറുക്കുക, മോഷ്ടിച്ചോണ്ട് പോവുക, കൊണ്ടുപോയി ഇതിനെ അറുക്കുക, മുടിച്ചു കളയുക, ഇതിനു വേണ്ടി ആ പിശാച് അല്ലെങ്കിൽ കള്ളൻ വന്നത്. പക്ഷെ കർത്താവ് വന്നതോ? അത് പറയുമ്പോ ഒന്ന് കരമടിച്ചു വേണേ സ്വീകരിച്ചോ കേട്ടോ. കർത്താവ് വന്നതോ? എന്തിനാ യേശു വന്നേ?
എന്തിനാ യേശു
വന്നേ? ഒന്ന് പറഞ്ഞു ഉറക്കെ പറഞ്ഞു, എന്തിനാ കർത്താവ് വന്നേ? എല്ലാരും പറ, എന്തിനാ കർത്താവ് വന്നേ?
അവർക്ക് ജീവൻ ഉണ്ടാകും.
ജീവൻ ഉണ്ടാകാനും
സമൃദ്ധിയായിട്ട്
ജീവൻ എന്ന് പറഞ്ഞിട്ട് പറയുക, അതിന്റെ അർത്ഥം വലിയതായി തുറന്നുകൊണ്ട് പറയുക, സമൃദ്ധമായ ജീവൻ. എത്ര കോരിയാലും വറ്റാത്ത വെള്ളത്തെ കുറിക്കുന്നതാണ് സമൃദ്ധമായ വെള്ളം. ഓ എന്റെ ബ്രദറെ, എല്ലായിടത്തും വെള്ളത്തിന് ക്ഷാമമാണ്, പക്ഷെ കർത്താവിന്റെ കൃപയ ഞങ്ങൾക്ക് സമൃദ്ധമായിട്ട് വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, കോരുന്തോറും നിറയുകയാ, എടുക്കുന്തോറും നിറയുകയാ. ഇവിടെ അതേ പദം തന്നെയാ ഉപയോഗിച്ചിരിക്കുന്നേ. യേശു വന്നത് അറ്റപ്പറ്റ ജീവൻ ഉണ്ടാകാനല്ല, യേശു വന്നത് ജീവൻ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിച്ചു പോകാനല്ല, യേശു വന്നത് സമൃദ്ധമായ ജീവൻ. ഓ കരങ്ങളെ അടിച്ചുകൊണ്ട് ആ ജീവനെ ഇപ്പോൾ തന്നെ ഒന്ന് സ്വീകരിക്കാൻ തുടങ്ങിക്കേ ദൈവമക്കളെ. സമൃദ്ധമായ ജീവൻ ഒന്ന് വിശ്വാസത്താൽ വായി തുറന്ന് ഏറ്റു പറഞ്ഞേ. സമൃദ്ധമായ ജീവൻ ഒന്ന് ചൂടോടെ ഇരുന്നേ, ഒന്ന് കർത്താവിനെ ഒന്ന് മഹത്വം കൊടുത്തേ. സമൃദ്ധമായ ജീവൻ. യേശു വന്ന് എന്തിനാന്നറിയാമോ? ജീവൻ തരാൻ വേണ്ടിയല്ല, സമൃദ്ധമായ ജീവൻ. ഇന്ന് ഈ വചനത്തിൽ നിന്നോട് ഞാനൊരു വാക്ക് പറയാൻ പോവാ. എവിടെയൊക്കെ അറുക്കലും മുടിക്കലും മോഷ്ടിക്കലും നടക്കപ്പെട്ടോ അവിടെയല്ല ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജീവൻ തള്ളിക്കറിക്കൊണ്ടിരിക്കുക. അതേത് ജീവനാണെന്നറിയാമോ? സമൃദ്ധമായ ജീവൻ. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആയിരങ്ങളെ അഭിസംബോധന ചെയ്യുമ്പം എനിക്ക് കാണാൻ കഴിയുന്നു പല വീടുകളിലും ഈ മോഷണം നടന്നിരിക്കുകയാ. നിങ്ങൾ അനുഭവിക്കേണ്ടത് പലതും അവൻ മോഷ്ടിച്ചോണ്ട് പോയിരിക്കുകയാ. മുടിച്ചിട്ടിരിക്കുന്ന വീടുകൾ എന്റെ കൺമുമ്പിലുണ്ട്, മുടിച്ചിട്ടിരിക്കുന്ന ഭാവികൾ എന്റെ കൺമുമ്പിലുണ്ട്, തകർത്തുടച്ച് ഇനി ജീവിതമില്ല എന്ന് ചിന്തിക്കുന്നവർ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ അവരോട് പറയട്ടെ, എത്ര മുടിച്ചാലും മുടിക്കാൻ കഴിയാത്ത, എത്ര അപഹരിച്ചാലും അപഹരിക്കാൻ കഴിയാത്ത ഒരു ജീവൻ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് യേശുവിന്റെ ജീവനാണ്. അത് നിങ്ങളിലേക്ക് ഓ ഒന്ന് കരമടിച്ചു വേണമെങ്കിലും ഒന്ന് മഹത്വം കൊടുത്ത് സ്വീകരിച്ചോ. ആ ജീവൻ ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അറുക്കലും മുടിക്കലും മോഷ്ടിക്കലും ഇന്ന് പകൽ ഇവിടുന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു. കരം ഉയർത്തിക്കൊണ്ട് ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചുകൊണ്ട്, ആ ഉയർത്തിയ കരങ്ങളൊന്ന് ചേർത്തടിച്ചുകൊണ്ട് സർവശക്തനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങിക്കേ. ആ ജീവൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാകുന്നു അതിന്റെ സമയം. അറുക്കലും മുടിക്കലും മോഷ്ടിക്കലും ഇന്ന് രാത്രി തീരുന്നു. ഓ എനിക്കത് കാണാൻ കഴിയുന്നു പ്രിയമുള്ളവരെ. അറുക്കലും മുടിക്കലും മോഷ്ടിക്കലും ഇന്ന് രാത്രി തീരുന്നു. എന്നിട്ട് എന്ത് അറുത്തോണ്ട് പോയോ, എന്ത് മുടിച്ചോണ്ട് പോയോ, അവിടേക്ക് തള്ളിക്കേറുന്നു ഒരു ജീവൻ. അതേത് ജീവൻ? ഏത് ജീവനാണെന്നറിയാമോ? സമൃദ്ധമായ ജീവൻ. ഒന്ന് പറഞ്ഞോ, സമൃദ്ധമായ ജീവൻ. ഹല്ലേലൂയ. യോഹന്നാൻ ഒന്നിന്റെ വാക്യം മുതലേ ഞാൻ വിശദീകരിച്ചു നിങ്ങൾക്കത്. ഏകദേശം നിങ്ങൾക്ക് ആശയം മനസ്സിലാകും. സാത്താൻ അപഹരിച്ചോണ്ട് പോയത്, അന്ന് കള്ളം വന്ന് മോഷ്ടിച്ചത് ഈ ജീവൻ ഉണ്ടായിരുന്നു. പിശാചെന്ന കള്ളൻ അന്നും ഇന്നും എന്നും വരുന്നത് ഇങ്ങനെയാ, നിങ്ങളിലുള്ള ജീവനെ അപഹരിക്കാനാ. കാരണം നിങ്ങളിലുള്ള ജീവൻ നിങ്ങളുടെ ദൈവാംശമാണ്, നിങ്ങളിലുള്ള ജീവൻ നിങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്. അതിനെ അപഹരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ കീഴടക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ചു പറയട്ടെ, അപഹരിക്കാനല്ല, അപഹരിക്കാൻ കഴിയാതെ വണ്ണം സമൃദ്ധമായ ജീവനെ തരാനാ. അത് തുടിക്കുന്നു. ആ ജീവൻ ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്ന കുടുംബങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെയോ രോഗങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇല്ല ഞാൻ ഇനി ഈ രോഗത്തിൽ തുടരുകയില്ല, എന്നിലേക്ക് സമൃദ്ധമായ ജീവൻ വന്നിരിക്കുന്നു. ആരൊക്കെയോ ശാപങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇല്ല ഞാൻ ഈ ശാപത്തിൽ തുടരുകയില്ല, ഇതിൽ തുടരാനല്ല സമൃദ്ധമായ ഈ ജീവൻ എനിക്ക് തന്നിരിക്കുന്നത്, എന്റെ അവസ്ഥ ഇങ്ങനെ മുമ്പോട്ട് പോകത്തില്ല. എന്നോട് ചേർന്ന് പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു, എന്റെ അവസ്ഥ ഇങ്ങനെ മുമ്പോട്ട് പോകയില്ല, ഞാൻ വാലല്ല തലയാകും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. എന്നാ കാര്യം എന്നറിയാമോ? എന്റെ മേൽ വന്നിരിക്കുന്ന ജീവൻ അറ്റപ്പറ്റ വന്ന ജീവനല്ല, കുറച്ചു വന്ന ജീവനല്ല, സമൃദ്ധമായ ജീവൻ. ഒതുക്കി ഇട്ടടത്തുനിന്ന് പലരും തലപൊക്കി ഇന്ന് ഈ സമൃദ്ധമായ ജീവനെ സ്വീകരിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. എത്ര പേര് ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരിലേക്ക് ആ ജീവൻ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുക, പകർന്നുകൊണ്ടിരിക്കുക. സമൃദ്ധമായ ജീവൻ പുത്രനിൽ വിശ്വസിക്കുന്നവന്. ഓ എന്നോട് ചേർന്നെന്ന് പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന്. പത്തിന്റെ പത്തൊന്നോടൊന്ന് വായിച്ചു.
മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ,
മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും അല്ല, കൂടാതെ
കള്ളൻ വരുന്നില്ല,
അവർക്ക്
ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്.
ഹല്ലേലൂയ. പത്താം അധ്യായത്തിന്റെ 28-ാം വാക്യം കൂടെ ഒന്ന് നോക്കിക്കേ. 10:10 പറഞ്ഞു, മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനും അല്ല ഞാൻ വന്നത്, കള്ളൻ വന്നതിന് വേണ്ടിയാ. എന്നാൽ എന്തെല്ലാം അവൻ അവഹരിച്ചോണ്ട് പോയോ അതെല്ലാം സമൃദ്ധമായിട്ട് തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇനി സമൃദ്ധമായത് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ് 10:28. ഞാൻ അവർക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മറിക്കയില്ല. ഇന്ന് 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 ഏദനിൽ നടന്ന അതേ പഴയ പാമ്പ് നിങ്ങൾക്ക് ലഭിച്ച പുതിയതിനെ മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം ഉറപ്പ് തരുന്നത്, ഒരുത്തനും പിടിച്ചു പറിക്കാൻ പറ്റാത്തതാ ഞാൻ ഇനി അവർക്ക് കൊടുക്കുന്നത്, അതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര പേരത് കേൾക്കുന്നുണ്ട്? ഒരുത്തനും പിടിച്ചു പറിക്കാൻ പറ്റാത്തതാ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആർക്കും അപഹരി ഓ ആ ജീവൻ ഒരറ്റം മുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കും അപഹരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ സൗഖ്യത്തെ, നിങ്ങളുടെ വിടുതലിനെ, നിങ്ങളുടെ അത്ഭുതത്തെ. ഒരു നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആ ജോലി നിനക്ക് ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ആർക്കും അത് അപഹരിക്കാൻ കഴിയുകയില്ല. നിത്യജീവന്റെ പാക്കേജിനകത്തുള്ളതാ നല്ല ജോലി, നിത്യജീവന്റെ പാക്കേജിനകത്തുള്ളതാ രോഗസൗഖ്യം. 10:28 യേശു ജീവനെ സ്വീകരിച്ചവരെ നോക്കി ഉറക്കെ പറയുന്നു, ഹല്ലേലൂയ. എന്നാ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു. 10:28 ഞാൻ അവയ്ക്ക്
നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല.
ഒരു നാളും നശിച്ചു പോകാൻ പറ്റാത്ത നിത്യജീവൻ. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്തു പറഞ്ഞു, ഒരു നാളും നശിച്ചു പോകാൻ പറ്റാത്ത നിത്യജീവൻ. ചേർന്നൊന്ന് പറഞ്ഞു, ഒരു നാളും നശിച്ചു പോകാൻ പറ്റാത്ത നിത്യജീവൻ, നശിപ്പിക്കാൻ പറ്റാത്ത നിത്യജീവൻ. ഓ ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് യേശുവിലൂടെയുള്ള നിത്യജീവനെ സ്വീകരിച്ചവരെ നോക്കി ഉറപ്പ് തരികയാണ്. 10:28 ഞാൻ അവർക്ക് നിത്യജീവനെ അവയ്ക്ക് ഒരു നാളും നശിച്ചു പോകയില്ല,
ആരും
അവയെ എന്നോട് ചേർന്നെന്ന് പറഞ്ഞു,
ആരും അവയെ
എന്റെ
കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല.
ഹല്ലേലൂയ. കരമടിച്ചു യേശുവിനെ മഹത്വം കൊടുത്തു. 10-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചാൽ അറിയാം, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു, ഞാൻ വാതിക്കൽ കൂടെ നടന്നു വന്ന നല്ല ഇടയനാണ്, ഞാൻ പുറകിലൂടെ വന്നകത്ത് കയറിയവനല്ല, ഞാൻ വാതിലിലൂടെ നടന്നു വന്നവനാണ്. അവരെന്നെ അറിയും, ഞാൻ അവരെ അറിയും, ഞാൻ അവരെ ആടുകളായി കാണും, അവരെന്നെ ഇടയനായിട്ട് കാണും. അത് അവിടെയാ തുടങ്ങുന്നത്. ഞാൻ 27 മുതൽ വേണമെങ്കിൽ ഒന്ന് വായിച്ചു, നിങ്ങളോ എന്റെ ആടുകളുടെ
ഞാനവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു.
ഓക്കെ. നിങ്ങളോ എന്റെ
ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ
എന്നെ വിശ്വസിക്കുന്നില്ല, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, എന്റെ ആടുകളിൽ ഒരെണ്ണം പോലും നശിച്ചു പോകത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നു ആ പദത്തെ? ഇത് ഇടയന്റെ വാക്കാ, ഗുഡ് ഷെപ്പേർഡിന്റെ വാക്കാ ഇത്, നല്ല ഇടയന്റെ വാക്കാ ഇത്. എത്ര പേര് ഇത് വിശ്വസിക്കും? അവ ഒരു നാളും നശിച്ചു പോകയില്ല. യേശുവിടെ ഉറപ്പ് പറയാൻ, ഞാൻ ആ ജീവനെ കൊടുത്തിരിക്കുന്ന ഒരെണ്ണം പോലും ഒരു നാളും നശിച്ചു പോകയില്ല. ഇന്ന് നാശത്തിന്റെ വക്കിലായിരിക്കാം നിൽക്കുന്നത്, പർവ്വത സമാനമായി പ്രശ്നങ്ങൾ കൺമുമ്പിൽ നിൽക്കുന്നുണ്ടാകാം, പക്ഷെ കർത്താവിന്റെ വചനം ഉറപ്പ് തരുന്നു, യേശുവിന്റെ വചനം ഉറപ്പ് തരുന്നു, ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ അവരെ പിടിച്ചിരിക്കുകയാ. കരമടിച്ച് അതിനായിട്ടൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഏതെല്ലാം ശക്തികൾ എവിടെല്ലാം നിന്ന് ഏതെല്ലാം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിരോധമായി ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല, നിങ്ങൾ ഇരിക്കുന്നത് കർത്താവിന്റെ കയ്യിലാണ്. ശപിക്കുന്നവനെ അനുഗ്രഹിക്കാൻ നോക്ക്, അപവാദം പറയുന്നവനെ അനുഗ്രഹിക്കാൻ നോക്ക്, അവന് വേണ്ടി സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനും തുടങ്ങ്. എന്നാ കാര്യമെന്ന് അറിയാമോ? നിങ്ങൾ ഇരിക്കുന്നത് കർത്താവിന്റെ കയ്യില. അവനെ നിങ്ങൾക്ക് നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. ചേർന്ന് കരമടിച്ചുകൊണ്ട് യേശുവിന് മകത്വം കൊടുത്തു. പിടിച്ചു പറിക്കാൻ ആർക്കും 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 ആ പദത്തെ ഒന്ന് പിടിച്ചു, ആർക്കും കഴിയുകയില്ല, ഒന്നിനും കഴിയുകയില്ല. കാരണം നമ്മെ കർത്താവ് പിടിച്ചിരിക്കുകയാണ്, എന്നെ യേശു പിടിച്ചിരിക്കുകയാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞു, എന്നെ കർത്താവ് പിടിച്ചിരിക്കുകയാണ്, യേശു എന്നെ പിടിച്ചിരിക്കുകയാണ്. വേണ്ട വേണ്ട പോക്കോ, യേശു എന്നെ പിടിച്ചിരിക്കുകയാണ്. ചേർന്ന് പറഞ്ഞു, യേശു എന്നെ പിടിച്ചിരിക്കുകയാണ്, കർത്താവ് എന്നെ പിടിച്ചിരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞു, യേശു എന്നെ പിടിച്ചിരിക്കുകയാണ്. ഇനി വേറെ ആരും എന്നെ പിടിക്കേണ്ട ആവശ്യമില്ല, യേശു എന്നെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് യേശു ഇവിടെ ഉറപ്പ് തരികയാണ്, എന്റെ കയ്യിൽ നിന്ന് അവരെ ആരും പിടിച്ചു പറിക്കുകയില്ല. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞ്, യേശുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആരും പിടിച്ചു പറിക്കുകയില്ല, ഒന്നിനും നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. രോഗം ഇന്ന് നിങ്ങളെ പറിച്ചുകൊണ്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ ക്യാൻസർ നിങ്ങളോട് പറയുന്നുണ്ടാകാം, നിന്നെ കൊണ്ടേ പോകുള്ളടി, നിന്നെ കൊണ്ടേ പോകുവള്ളടാ. നീ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെയും എന്നെയും തകർത്തിട്ട് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നെങ്കിൽ അതിനെ നോക്കിയിട്ട് പറ, പിടിച്ചു പറിക്കാൻ ഒക്കത്തില്ല, പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ കഴിയുകയില്ല. ഹല്ലേലൂയാ, അതിന്റെ മധ്യത്തിൽ ഞാൻ ജയാളിയാ എന്ന് വിശ്വസിക്കുന്നവർക്കായി ഓ ഒരു വലിയ അഭിഷേകം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാനത് പറയുമ്പോൾ തന്നെ പിടിച്ചു പറിക്കുവാൻ വന്നിരിക്കുന്ന പല ശക്തികളും പിന്തിരിഞ്ഞോടുന്നു. അവരെ എന്റെ കയ്യിൽ നിന്ന് ഒന്ന് പറഞ്ഞു, അവരെ എന്റെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് ആ ജീവൻ മോഷ്ടിക്കാനോ? നാല് വാക്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ, എന്നിട്ട് രണ്ടാം ഭാഗം ഞാൻ പിന്നെയും പറയാം. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഒന്നിന്റെ നാലാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തെയാണ് ആദം എന്ന് പറയുന്ന ഒന്നാം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത്. എന്നാൽ ഇത് 3:15 വിശ്വസിക്കുന്ന ഏവനും അതേ ജീവൻ കൊടുക്കുവാൻ ദൈവം യേശുവിനെ അയച്ചിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 3:16 ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ ദൈവം 10:10 വന്നപ്പോൾ ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി കഴിഞ്ഞു. പിശാച് വന്നത് അറുക്കാനും മുടിക്കാനുമാ. പിശാച് എന്തിനെയൊക്കെ അറുക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും വന്നുവോ, പക്ഷെ യേശു വന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായ ജീവൻ. ഒന്ന് ചേർന്ന് പറഞ്ഞു, സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനും വേണ്ടിയാണ് കർത്താവ് വന്നത്. അടുത്ത പദത്തിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ യേശുവിലൂടെയുള്ള നിത്യജീവനെ നിങ്ങൾ ഒരിക്കൽ പ്രാപിച്ചു, നിങ്ങളെ ആ ജീവൻ വിടത്തില്ല. ദാറ്റ്സ് എവർ ലാസ്റ്റിംഗ്. നിത്യജീവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? നിത്യമായിട്ടുള്ള ജീവൻ എന്ന അർത്ഥം. ഒരു നാളും അത് ഉതിർന്നു പോകുകയില്ല. ആ വാക്യം രണ്ടാമത് ഞാൻ വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ചു, 10:28 ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല.
ആരും
അവയെ എന്റെ കയ്യിൽ നിന്ന്
പിടിച്ചു
പറിക്കുകയുമില്ല. ഇനി എന്താണ് നിത്യജീവൻ? എന്താണ് നിത്യജീവൻ? എങ്ങനെയാണ് പ്രാപിക്കാൻ കഴിയും? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി, യേശുവിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു, യേശുവിലൂടെ ഇത് കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ വചനം എന്താ? 12 50 വാക്യം, 12:50 12:50 വാക്യം,
അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു.
17:3 ഒന്ന് നമുക്ക് തൊടാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം.
ഏക സത്യ ദൈവമായ നിന്നെയും,
17:3 യോഹന്നാൻ 17:3, ഏക സത്യ ദൈവമായ നിന്നെയും
നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും,
നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും
അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു.
അറിയുന്നത് തന്നെ നിത്യജീവൻ. ഒന്ന് പറഞ്ഞേ, ഏക സത്യ ദൈവമായ നിന്നെയും
നീ
അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അറിഞ്ഞവരുടെ ഉള്ളിൽ ഇതുണ്ട്. ഓ ഹല്ലേലൂയ, ഏക സത്യമായ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ഇതുണ്ട്. ഇതെന്നാ പറ്റിയതാ?
ബോൺ ടി വി
വന്ന അസ്ഥികൾക്ക് ടി വി വന്ന എത്ര നാളായി ഈ സ്ഥിതിയിലായിട്ട്?
4
ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ കൈയുടെ അവസ്ഥ മാറുവാന്ന്? ഉറപ്പാണോ? ഉറപ്പാണോ? ഒന്നിങ്ങനെ പറയുക, എന്റെ ഈ കൈ ഞാൻ ഇന്ന് ഉയർത്തും. പറയുക, ഉറക്കെ പറയുക, എന്റെ കൈ ഞാൻ ഉയർത്തും.
കൈ ഞാൻ ഉയർത്തും. ഞാൻ ഇന്ന് സൗഖ്യമാവും.
യേശുവിന്റെ സമൃദ്ധമായ ജീവനെ,
യേശുവിന്റെ സമൃദ്ധമായ ജീവനെ
ഞാൻ
അനുഭവിക്കും.
ആർക്കും അത് അപഹരിക്കാൻ കഴിയുകയില്ല.
ആർക്കും അത് അപഹരിക്കാൻ കഴിയയില്ല.
ഞാനത് അനുഭവിക്കും.
ഞാനത് അനുഭവിക്കും.
ആർക്കും അത് തടയാൻ കഴിയുകയില്ല.
തടയാൻ കഴിയയില്ല.
ഉറപ്പാണോ? വിശ്വസിക്കുക, വിശ്വസിക്കുക. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ച് ചേട്ടൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പ്രയാസമില്ല അല്ലേ? എഴുന്നേറ്റ് നിന്നേ. യേശുവേ എന്നൊന്ന് വിളിച്ചു, ശക്തമായിട്ട് വിളിച്ചു. ഉയരട്ടെ, 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 ഉയരട്ടെ. തുറന്നോ, അടച്ചോ, പല ആവർത്തി ചെയ്തോ, സ്പീഡി സ്പീഡി ചെയ്തോ, ഇങ്ങനെ ചേർത്തടിച്ചോ, ഉയർത്തിപ്പിടിച്ച് ഓ കരമടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. സമൃദ്ധമായ ജീവൻ എന്നെ പറ്റി ഇവൾക്ക്. ഏ, എന്നാ വന്നതാ?
സംബന്ധമായ രോഗമാണ്.
ന്യൂറോ കേട്ടില്ല,
നടക്കാനൊന്നും പറ്റില്ല.
ഇന്ന് നടക്കണം. യേശുവളെ തൊടുകയാണ്. ബാലൻസ് തെറ്റുന്ന അവസ്ഥകൾ മാറിപ്പോ. ഇവിടെ മുഴുവൻ സൗഖ്യത്തിന്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വരാൻ വേണ്ടി ആരും കാത്തിരിക്കണ്ട, ഞാൻ പിന്നെയും ആവർത്തിക്കാം. എന്റെ സഹോദരങ്ങളെ, എനിക്ക് സൗഖ്യമാക്കുന്ന സിദ്ധിയില്ല. നിങ്ങൾ ആരും എന്നെ അങ്ങനെ കാണരുത്. എനിക്ക് സൗഖ്യമാക്കുന്ന കഴിവുണ്ടായിരുന്ന ഞാൻ ആരായനെ? നോ, എനിക്ക് സൗഖ്യമാക്കാൻ പറ്റില്ല. ഈ ഗ്രൗണ്ടിൽ ഇന്നൊരു വ്യക്തി സൗഖ്യമായാൽ അവരെ യേശുവാണ് സൗഖ്യമാക്കുന്നത്, അവരെ കർത്താവാണ് വിടുവിക്കുന്നത്. ഒരു വ്യക്തി സൗഖ്യമായില്ല എങ്കിൽ അവരെ യേശു ഇന്ന് സൗഖ്യമാക്കിയില്ല എന്നർത്ഥം. അതല്ലാതെ ഞാനല്ല ഇത് ചെയ്യുന്നത്. എന്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ ഇതാകെ മാറിപ്പോകും. കർത്താവ് മാറി നിൽക്കും. പ്ലീസ്, ഹല്ലേലൂയ. എന്റെ കർത്താവേ, ഈ കുഞ്ഞിനെ അങ്ങ് തൊടണേ. എവിടെ ഇതിന്റെ ട്രീറ്റ്മെന്റ് അമ്മ?
ശ്രീചിത്ര
മെഡിക്കൽ കോളേജിൽ. കർത്താവേ, ഈ കുഞ്ഞിനോട് കരുണയും കൃപയും തോന്നണമേ. അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ ഈ കുഞ്ഞിനെ വിടുവിക്കണമേ. യേശുവിന്റെ അധികാരമുള്ളതാണ്. വൻ കാര്യങ്ങളുടെ പ്രവൃത്തി ശരീരം യേശുവിന്റെ നാമത്തിൽ. മോനെ, നിന്നെ യേശു തൊട്ടു. എഴുന്നേറ്റ്, എഴുന്നേക്കാൻ പറ്റൂടാ. നീ എഴുന്നേക്കടാ മോനെ. മക്കളെ, യേശു നിന്നെ തൊട്ടടാ. യേശു നിന്നെ തൊട്ടു. എന്തിനാ നീ സംശയിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. യേശു നിന്നെ തൊട്ടു. ഇനി നീ വീഴുകയില്ല. വേറെ വാക്കും വർത്താനം ഒന്നുമില്ല. പറഞ്ഞു, യേശു എന്നെ തൊട്ടു. ഇവിടെ സംസാരിക്കുമോ? അമ്മ വന്നേ, അമ്മ വന്നേ. കരയാതെ, യേശു ഏത് ചെയ്തേ? നമുക്ക് ആർക്കും ഇത് ചെയ്യുന്ന സിദ്ധിയില്ലമ്മ. യേശു ഏത് ചെയ്തേ? യേശുവേ, ഒന്ന് വിളിച്ചോ മോളെ. യേശുവേ, ഇങ്ങനെ പരസഹായം ഇല്ലാതെ നിങ്ങളുടെ കുഞ്ഞ് നടന്നിട്ട് എത്ര നാളായി?
4 വർഷം കൊണ്ട് നടക്കൂല.
കരങ്ങളെ അടിച്ചുകൊണ്ട് വന്നേ മോളെ, വന്നേ, വന്നേ. യേശുവാ നിന്നെ നടത്തുന്നേ. ഞാനല്ല, ഞാനല്ല, കർത്താവാ നിന്നെ നടത്തുന്നേ. ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. യേശുവേ എന്നൊരു വിളി അല്ലാതെ, ഇങ്ങോട്ട് നോക്കിക്കേ. യേശുവേ എന്നൊരു വിളി അല്ലാതെ വേറെ ഒന്നും വേണ്ട. ഒറ്റ വിളി യേശുവേ എന്ന്. മകളുടെ പേരെന്നാ?
ദീപിക. ദീപിക,
അതേതാണ്ട് പത്രത്തിന്റെ പേരല്ലേ? നിന്റെ പേരും ദീപിക എന്നാണ്.
ഹിമദീപിക. ഹിമദീപിക.
ഹിമ പഠിക്കുകയാണ്.
ഡിപ്ലോമ കഴിഞ്ഞു, ഇപ്പൊ ഒരിടത്തും പോകുന്നില്ല.
യേശു മോനെ, നിന്റെ ചരിത്രം ഒന്ന് മാറിയിട. ഇവളുടെ തലയിൽ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. ഇവളുടെ തലയിൽ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. ഇവിടെ ഒന്ന് പിടിച്ചോണം. ഇവളുടെ ശരീരത്തിൽ നിന്ന് ഇപ്പൊ ഒരു നിഴൽ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാരും കണ്ടോണം, ഇവളുടെ ശരീരത്തിൽ നിന്ന് ഇവളെ വർഷങ്ങളായിട്ട് അലട്ടുന്ന ഒരു ഒരു പൈശാചിക ബാധ ഈ രോഗത്തിന്റെ പുറകിലുണ്ട്. അതിപ്പോ ഈ ശരീരത്തിൽ നിന്ന് വീണ് അഴിഞ്ഞു പോവാണ്. ഇറങ്ങിപ്പോയി ശരീരത്തിൽ.
എനിക്ക് പരസഹായമില്ലാതെ നടക്കാൻ കഴിയണേ.
ശരീരത്തിൽ നിന്ന് ആ സ്പിരിറ്റ് ഒഴിയുന്നു. ഒഴിഞ്ഞു പോകുന്നു. ആ ദുരാത്മാവ് ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാ. വർഷങ്ങളായിട്ട് ഈ ശരീരത്തിൽ കയറിയ പൈശാചിക ബാധ ആ ശരീരത്തിൽ നിന്ന് ഒഴിയുക. നിങ്ങളൊന്ന് കണ്ടേ, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ആ തല മുതൽ കാല് വരെ ഒന്ന് കൈ ഓടിച്ച് പ്രാർത്ഥിച്ചു, ഒന്ന് സ്തോത്രം ചെയ്തു. അവിടെ കിടത്തിക്കോ. പരിപൂർണ സൗഖ്യമായി അവൾക്ക് ലഭിക്കുന്നേ. പൂർണ്ണമായിട്ട് കർത്താവളെ ഉദ്ധരിക്കുകയെന്ന് അസാധാരണമായ കർത്താവിന്റെ മഹത്വം ഇപ്പൊ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇവിളിന്ന് ഓടും കേട്ടോ, നിങ്ങൾ കണ്ടോണം. തുള്ളിയും ചാടിയും കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഈ ചേച്ചിയുടെ കാലിലേക്ക് കർത്താവിന്റെ ജീവൻ ഇറങ്ങി വരും. എന്നാ പറ്റി കാലിന്? ഏ, കേട്ടില്ല.
ഷുഗർ കടപ്പ്.
സമൃദ്ധമായ ജീവൻ. അമ്മ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. യേശുവിന്റെ സമൃദ്ധമായ ജീവൻ നിങ്ങളിൽ വന്നിരിക്കുന്നു. അത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ കാലുകൾ ചലിപ്പിച്ചോ, ചലിപ്പിച്ചോ, ചലിപ്പിച്ചോ. ആ മറ്റേ കാലിൽ ചലിപ്പിച്ചോ. പരിപാടി നടന്നു കഴിഞ്ഞു. എഴുന്നേറ്റോ അമ്മ, ആരും പിടിക്കില്ല. അമ്മയും എഴുന്നേറ്റ് പോരെ, എണീറ്റ് പോരെ. മോളെ, മോനെ, ദീപിക, ദീപിക, മോളുടെ പേര് ഭയങ്കര എളുപ്പം ഓർക്കാൻ കേട്ടോ. മോളെ, പുതിയ ജീവൻ ആ മക്കൾക്ക് കർത്താവ് തന്നിരിക്കുന്നത് കേട്ടോ. എന്താ
പുതിയ ജീവൻ?
സമൃദ്ധമായ ജീവൻ. ഉറക്കെ പറ,
സമൃദ്ധമായ ജീവൻ.
ഇവള് മിടുക്കിയ കേട്ടോ, ഇവളൊരു പ്രസംഗകയാകട്ടെ. ഒന്ന് അവളെ ഒന്ന് അനുഗ്രഹിച്ചേ. എല്ലാരും കൂടെ ചേർന്ന് ഇവളെ ഒന്ന് അനുഗ്രഹിച്ചേരെ കർത്താവേ. ഈ മകളുടെ കയ്യിലൂടെ അനേക രോഗികൾ സൗഖ്യമാവുകയും ഭൂതങ്ങൾ പുറത്താവുകയും മരിച്ചവർ ഉയർക്കുകയും ചെയ്യട്ടെ. ഞാൻ അതിനായിട്ട് ഈ മകളെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞെ, ഇങ്ങോട്ട് നോക്കിയേ. എൻ്റെ ഈ തലയുടെ ഈ സ്പോട്ടില്ലേ, ഇവിടെ 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 ഒരു ഒരു ഞരമ്പിൻ്റെ ബലഹീനതയാണ് നിന്റെ തളർച്ചയ്ക്ക് കാരണം. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അത് തന്നെയായിരിക്കും ഡോക്ടർ നിന്നോട് പറഞ്ഞല്ലേ.
തലയിൽ ഫിസ്റ്റുല ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഡിപ്ലോമ തേർഡ് ഇയർ പഠിച്ചപ്പോ എനിക്ക് കഴുത്തില് ബാക്കില് വേദന വന്ന് അങ്ങനെ അഡ്മിറ്റ് ആയി. അപ്പൊ ഞാൻ മരിച്ചു പോവേണ്ടതായിരുന്നു, പക്ഷേ എങ്ങനെയോ എഴുന്നേറ്റ് നടക്കാൻ പറ്റി.
തലയില് ക്ലോട്ട് ചെയ്തിരിക്കുക. ഓ, അതിനുശേഷമാ തലയിൽ ബ്ലീഡിങ് വന്നേ, ക്ലോട്ട് ചെയ്തതാ. എന്നാ എന്നാ സംഭവിച്ചത്?
തലവേദന വന്നിട്ട് തലയിൽ ബ്ലീഡിംഗ് ആയി അങ്ങ് കിടപ്പിലായി പോയി.
എന്റെ യേശു മകളെ, പുതിയ ജീവൻ നിനക്ക് തന്നിരിക്കുന്ന കർത്താവേ. എന്നിട്ട് അടേ, ആ വശത്തേക്ക് കർത്താവിന്റെ ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാ അനേകരുടെ ശരീരങ്ങളെ കർത്താവിന്റെ സമൃദ്ധമായ ജീവൻ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഒറ്റ വിളി ഒന്ന് ഉള്ളു തുറന്നൊന്ന് വിളിച്ച യേശുവേ എന്ന്. ആ കണ്ണുകളെ ഒന്ന് അടച്ചേ, എല്ലാരും കണ്ണുകളെ ഒന്ന് അടച്ചേ. രോഗം, രോഗത്തിന്റെ ശക്തികള് നേൽ. ഈ മോൻ എന്നാ പറ്റി? മോൻ എന്നാ പറ്റി? ഏ, എന്നാ പറ്റിയതാ? ദീപിക പ്രാർത്ഥിക്കാൻ പോവാ അല്ലേ? യോഗ പ്രേയർ, റൈറ്റ്? നീയാ പ്രാർത്ഥിക്കുന്നല്ലേ? ഏ, പ്രാർത്ഥിക്കണ്ടേ? നിന്നെ സൗഖ്യമാക്കി യേശുവിന് ഇവനെ സൗഖ്യമാക്കാൻ പറ്റില്ലേ?
പറ്റും.
എന്നാ പറ്റിയതവന്? എന്നാ പറ്റി? എന്റെ കർത്താവേ, മോനെ കൈവച്ചോടാ, മോനെ കൈവച്ചോ. യേശുവിനെ തൊടുകയാ, യേശു മകനെ തൊടുകയാ. നിന്നെ എന്തിനാ യേശു സൗഖ്യമാക്കിയെന്നറിയോ? അനേകരെ സൗഖ്യമാക്കാനാ. വിശ്വസിക്കുന്നുണ്ടോ നീ? ഉറപ്പാണ്. നീ ഇന്ന് പ്രാർത്ഥിക്കുമ്പം ഈ കാലിലേക്ക് ജീവൻ വരും, ഈ കാലിലേക്ക് ജീവൻ വരും. അത് വന്നിട്ടേ ഇവിടെ നിന്ന് എഴുന്നേക്കാവുള്ളൂ. ഇവൾക്ക് ഒരു കസേര കൊടുത്തേ, ഒരു കസേര ഇവൾക്ക് കൊടുത്തേ. ഇവിടെ ഇരുന്നോ, നീ ആ കാലിലേക്ക് കൈവച്ചോ മോനെ. ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോ ആ കാലിന് ബലം വരും മോനെ. ഇവൻ സംസാരിക്കുവോ? ഇത് ആരുടെ അച്ഛ? ഇത് ആരുടെയും കുത്തകയല്ല, വിശ്വസിക്കുന്ന ആരുടെ കൈയല്ല. ഇന്ന് ഈ ദീപിക പ്രാർത്ഥിക്കുമ്പോ ആ മകൻ സൗഖ്യമാണ്. ഞാൻ പ്രാർത്ഥിക്കുകയില്ല അവന് വേണ്ടി. ഇവന്റെ കാലിലേക്ക് ദൈവിക ബലം വരും, യേശുവിന്റെ നാമത്തിൽ. കയ്യിലേക്ക് കർത്താവിന്റെ ബലം വരും. ആ കാലിൽ ചലിപ്പിച്ച മോനെ, മറ്റത് ചലിപ്പിച്ച് ഇതിങ്ങനെ കംപ്ലീറ്റ് തളർന്നു പോയിട്ട് എത്ര നാളായി? നാലര വർഷമായി. ഡോക്ടേഴ്സ് എന്നാ ഇനി പറഞ്ഞേ?
അവര് പറഞ്ഞു ഇതൊരു ഡിസീസ് ഇല്ല, അസുഖമല്ല എന്ന് പറയണ.
ആ അപ്പൊ നമുക്കുള്ള കർത്താവിനെ സൗഖ്യമാക്കാൻ വേണ്ടി ഉള്ളതാ. അടിപിണരാൽ, അടിപിണരാൽ, അടിപിണരാൽ. എന്റെ മോനെ ചക്രക്കൂട്ട, യേശു നിന്നെ സ്നേഹിക്കുന്നടാ. ഊമനും ചെകിടനുമായ ആത്മാവേ, ഈ മകനെ വിട്ട യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. നിങ്ങളുടെ ഭാഷ എന്താ ഇവന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന? ഏത് ഭാഷയാണ്? ഓക്കെ, അവന് വേണ്ടി സംസാരിച്ചേ. ജീസസ് സംസാരിച്ചേ. നിങ്ങൾ നിങ്ങൾ ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. ഓ ഹല്ലേലൂയ, ഇവനെ ഇവനിലേക്ക് ആ ജീവൻ ഇങ്ങനെ സമൃദ്ധമായി. ദീപിക എന്തോ ആയി, എന്തോ ആയി, എഴുന്നേക്കാറായോ? പ്രാർത്ഥിക്കേ. കഴിയുമ്പോഴുന്നവനെ നമുക്ക് എഴുന്നേപ്പിച്ച് നടത്തണം. ഇന്ന് തളർന്നു വന്നിരിക്കുന്ന അത്രയും മക്കളെ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ കേട്ടോ. ഇതിവിടെ നടക്കുമ്പോൾ തന്നെ നിങ്ങളെ യേശുവേ എന്ന് വിളിച്ചു. പിടിപ്പിക്കുന്നവൻ കർത്താവ് ഇവിടെ വന്നിരിക്കുകയാണ്. അവിടുത്തെ അത്ഭുതം ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, അവിടുന്ന് ജീവിക്കുന്ന ദൈവമായിട്ട് വന്നിരിക്കുകയാണ്. യേശുവേന്ന് ആരൊക്കെ വിളിക്കുന്നു അവരുടെ വിളി കേൾക്കാൻ അവിടത്തേക്ക് കഴിയും. അവരുടെ സങ്കടങ്ങൾ അറിയാൻ അവിടത്തേക്ക് കഴിയും. കാരണം അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. മാനവ ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏക സത്യ ദൈവമാണ് അവിടുന്ന്. ഇപ്പോൾ തന്നെ ആ നാമത്തെ വിളിച്ചോ. ആണ്ട് ആ സൈഡിലേക്ക് മുഴുവൻ കർത്താവിന്റെ മഹത്വം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, യേശുവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേല് ദാ ഈ എന്റെ ഇടതുവശത്തുള്ള അത്രയും പേരും യേശുവേ എന്ന് വിളിച്ചു വിളിച്ചു ബ്രദറെ, വിളിച്ചു വിളിച്ചു സിസ്റ്ററെ, യേശുവേ എന്ന് വിളിച്ചു, കർത്താവേ എന്ന് വിളിച്ചു വിളിച്ചു, വായി തുറന്ന് വിളിച്ചു, എന്റെ യേശുവേ എന്ന് വിളിച്ചു. നിങ്ങളെ തൊടാനായിട്ട് യേശുവിന് പറ്റും. ആ ശാപങ്ങളെ പൊട്ടിക്കുവാൻ കർത്താവിന് പറ്റും. ഈ മിനിറ്റിൽ തന്നെ അസാധാരണമായ ദൈവശക്തിയുടെ വ്യാപാരം ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവേ, ഞാൻ നിന്നെ വിടുവിക്കുന്ന യേശുവാകുന്നു, എന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവേ, യേശുവേ നാഥ, ഓരോ ശരീരങ്ങളെയും അവിടുന്ന് ഇപ്പോൾ തന്നെ സ്പർശിച്ചാട്ടെ. നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് കൈവച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചു ആ സൗഖ്യമാക്കുന്ന കരം നിങ്ങളുടെ കരത്തിന് മീതെ ഇപ്പോൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു. കാൽമുട്ടുകളെ യേശു തൊടുന്നു, തലയിലെ വേദനകളെ യേശു എടുത്തു മാറ്റുന്നു, ശാപകെട്ടുകളെ യേശു പൊട്ടിക്കുന്നു. അസാധാരണമായ ദൈവ മഹത്വം വിശ്വസിക്കുന്ന ഓരോ ശരീരങ്ങളിലേക്കും പാഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, കർത്താവേ എന്ന് വിളിച്ചു, യേശുവേ യേശുവേ എന്ന് വിളിച്ചു, യേശുവേ യേശുവേ എന്ന് വിളിച്ചു, യേശുവേ പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തി നീനാ വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചു പരിശുദ്ധനേ രാജാവേ
അങ്ങേ വാഴ്ത്തിയിടും നീതാ
വീ